ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കഴിഞ്ഞ ദിവസം ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരിയെ പരിചയപ്പെട്ടു. 4 കൊല്ലമായി ഇതേ സൂപ്പർ മാർക്കറ്റിലെ കൗണ്ടർ ബില്ലിംഗ് ഡിവിഷനിൽ ജോലി ചെയ്യുകയാണിവർ. ശ്രീലങ്കയാണ് സ്വദേശം. കിട്ടുന്ന ശമ്പളത്തിന്റെ 3/4 നാട്ടിൽ കുടുംബത്തിന്റെ ചെലവിനായി അയക്കാറുണ്ട്. ശേഷിക്കുന്ന തുക കൊണ്ട് ഇവിടത്തെ ചെലവുകൾ ഒരുവിധം ക്രമീകരിച്ചു പോകുന്നതായി അവർ പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി തീർത്തും പരിതാപകരമാണ്. സ്ഥിരമായി അയക്കുന്ന പണം കൊണ്ട് ഒന്നുമാകുന്നില്ല. കടം വാങ്ങി അയക്കേണ്ട സ്ഥിതിയാണ്. കാരണം അവിടെ ഇപ്പോൾ 1 ലിറ്റർ പാലിന് 263 ലങ്കൺ രൂപ കൊടുക്കണം. ഇനിയിപ്പോൾ ചായ കുടിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ആഹാരം കഴിക്കണമല്ലോ. 1 കിലോ അരിക്ക് 448 ലങ്കൺ രൂപ, പാൽപ്പൊടിക്ക് 250 രൂപ, പെട്രോളും ഡീസലും വില 40% കൂടി. അതിലുമേറെ സങ്കടം കുട്ടികളുടെ പഠിപ്പ് പോലും മുടങ്ങുന്ന സ്ഥിതിയാണ് എന്നതാണ്. കടലാസും അച്ചടിമഷിയും ഇറക്കുമതി ചെയ്യാനുള്ള പണമില്ലാതെ വന്നതോടെ ടേം പരീക്ഷകൾ തന്നെ മാറ്റിവെക്കേണ്ടി വരികയും ചെയ്തു. ഇതിങ്ങനെ പറഞ്ഞുപോയാൽ ഒരു രാജ്യത്തിന്റെ ദാരിദ്ര്യം പറയുകയാണ് എന്ന് കരുതി നമ്മളങ്ങ് കേട്ട് കളയും. അല്ലെങ്കിലും ആരുടെയും ദാരിദ്ര്യം കേൾക്കാൻ നമുക്ക് തൽക്കാലം താൽപ്പര്യമില്ലല്ലോ. എന്നാൽ ഇത് വെറുതെ ദാരിദ്ര്യം പറഞ്ഞ് ഔദാര്യം പറ്റാനുള്ള ശ്രമമല്ല. സൂപ്പർമാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങി കൗണ്ടറിൽ ബില്ലടിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല പാൽപ്പൊടിയും പാലും അരിയും തിന്നാനുള്ള മറ്റ് സാധനങ്ങളുമൊക്കെ എടുത്ത് ബില്ലടിച്ചു തരുന്ന ആ കൗണ്ടർ സ്റ്റാഫിന്റെ മനസ്സു പിടയുന്നത്. അവരുടെ കുടുംബം ഒരു ചായ കുടിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. അരി വാങ്ങാൻ നിവർത്തിയില്ലാതെ, കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ ഒരു കടലാസ് കഷ്ണമില്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും. നമ്മുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും കഠിനവുമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉലയുന്നത്. വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നു. സർക്കാരിന്റെ വികല നയങ്ങളാണ് ആ രാജ്യത്തെ ഈ ദുരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് വിദഗ്ധരെല്ലാം പറയുന്നുണ്ട്. ദൂരക്കാഴ്ചയില്ലാത്ത നയതീരുമാനങ്ങൾ ശ്രീലങ്കൻ സമ്പദ്വ്യവസ്ഥയെ ഇന്നത്തെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിട്ടു എന്ന് കരുതുന്നവർ ഏറെയുണ്ട്. കോവിഡ് മൂലം ടൂറിസത്തിനുണ്ടായ തിരിച്ചടി, ഇന്ധന വിലക്കയറ്റം, തേയില കയറ്റുമതിയിലെ പ്രതിസന്ധി, ഇവയെല്ലാം ആ രാജ്യത്തിന് ഇരുട്ടടിയായി. വിദേശ നാണയം ആകർഷിക്കാൻ മാർച്ച് 7 ശ്രീലങ്കൻ രൂപയുടെ മൂല്യം 15% കുറച്ചത് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിലേക്ക് നയിച്ചതോടെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി. ഇക്കൊല്ലം മാത്രം $690 കോടി, അതായത് ഏകദേശം 52,633 കോടി ഇന്ത്യൻ രൂപ വിദേശകടം തിരിച്ചടക്കേണ്ട ശ്രീലങ്കയുടെ പക്കൽ നിലവിൽ 15,256 കോടി ഇന്ത്യൻ രൂപയുടെ, അതായത് ഏകദേശം $200 കോടി വിദേശ നാണ്യശേഖരം മാത്രമേ ഉള്ളൂ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മാത്രം പ്രതിവർഷം ശരാശരി $200 കോടി ആ രാജ്യത്തിന് വേണ്ടത്. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ IMF നിന്ന് വായ്പയെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇന്ത്യ സഹായിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ രാജ്യമാണ്. യുദ്ധം, സംഘർഷം, കോവിഡ്, ടൂറിസത്തിനും വ്യവസായ പുരോഗതിക്കും പ്രാധാന്യം നൽകി ശ്രീലങ്ക മുന്നോട്ട് കുതിക്കുമ്പോഴാണ് ഭീകരാക്രമണം ഉണ്ടായത്. പിറ്റേ വർഷം രാജ്യം കോവിഡിന്റെ പിടിയിലാവുകയും വൈകാതെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുകയും ചെയ്തു. ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി 7 വർഷം മുമ്പ് ഗ്രീസ് നേരിട്ടതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ ആ രാജ്യം അക്കാലത്ത് പിടയുകയായിരുന്നു. അതേ അവസ്ഥ ഇപ്പോൾ ശ്രീലങ്കയിൽ. ഒരുപക്ഷെ രാജ്യത്തിന്റെ മൊത്തം അവസ്ഥ നമ്മളെ വേദനിപ്പിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൗണ്ടർ സ്റ്റാഫ് അവരവരുടെ അനുഭവം പറയുമ്പോൾ, അവരുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം പറയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. സന്തോഷിച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയിലെ പോലെ ചിലത് നമ്മളെ ഓർമ്മിപ്പിക്കും. ഓർമ്മയുണ്ടാകുമല്ലോ, ആവശ്യത്തിലധികവുമായി വിവാഹ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി കൊണ്ടുകളയാൻ കുഴിവെട്ടാനാണ് ബീഹാറിയായ ഗോപാൽ യാദവ് സന്തോഷിച്ചിക്കാനത്തിന്റെ കഥയിൽ വരുന്നത്. കൊട്ടക്കണക്കിന് എണ്ണമില്ലാത്ത അയാൾക്കൊപ്പം പൊക്കമുള്ള കുഴിയിൽ ബിരിയാണി നിറയ്ക്കുമ്പോൾ ബിഷപ്പിന്റെ നിസ്സഹായത അയാളിലേക്ക് കിനിഞ്ഞിറങ്ങുന്നുണ്ട്. അവിടെ അയാൾക്ക് മുന്നിൽ ബസുമതി അരിയോടുള്ള അയാളുടെ പ്രിയതമയുടെ പ്രേമമുണ്ട്. അവൾക്ക് പച്ചയ്ക്ക് കടിച്ചിറക്കാനായി വാങ്ങിയ 50 ഗ്രാം ബസുമതി അരി അയാളുടെ മുന്നിൽ ഓർമ്മയായി തെളിയുന്നു. പിന്നീട് വിശപ്പറിഞ്ഞു മരിച്ച അയാളുടെ മകളുമുണ്ട്.
ആ തെളിഞ്ഞ ഓർമ്മകൾ നിലനിൽക്കുകയാണ്. നല്ല മണമുള്ള ബസുമതി അരി കൊണ്ടുണ്ടാക്കിയ കൊട്ടക്കണക്കിന് ബിരിയാണി അയാൾ കുഴിയിലേക്ക് വെട്ടിമൂടുന്നത്.